وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، سهودة رجل الله، الأصول ثلاثة إننا مك وأي كانوا لذل. فإذا قيل لك ما الأصول الثلاثة التي يجب على الإنسان معرفتها، فإذا قيل لك لنور شودي جان ما الأصول الثلاثة يندعنا مون أصول يندعنا أصول ثلاثة مون رسانة قائلين لنو برنا لندار التي يجب على الإنسان معرفتها. അതായത് ഒരു മനുഷ്യന് അറിയുക നിർബന്ധമായിട്ടുള്ള ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് എന്ന് നിന്നോട് ചോദിച്ചാൽ ഫഖുൽ, നീ പറയുക, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് റസൂലു സലാത്ത്. ഓരോ മനുഷ്യനും അറിയുക നിർബന്ധമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, തന്റെ റബ്ബിനെ അറിയുക; രണ്ട്, തന്റെ ദീൻ അറിയുക; മൂന്ന്, നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക. ഇതാണ് അൽ ഉസൂലു സലാസ. ഈ കിതാബിൽ നമ്മൾ മുമ്പ് പഠിച്ച ആമുഖങ്ങൾക്ക് ശേഷം, വളരെ പ്രധാനപ്പെട്ട ആമുഖങ്ങൾക്ക് ശേഷം, ഷേഖ് ഇതിലേക്ക് കടക്കുകയാണ്. എന്താണ് സഹോദരങ്ങൾ ഉസൂൽ എന്ന് പറഞ്ഞാൽ? ഉസൂൽ എന്നാൽ അസൽ എന്ന വാക്കിന്റെ ബഹുവചനമാണത്, അടിസ്ഥാനമാണത്, അടിത്തറയാണ്. അതിനു മുകളിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഒരു അസലിൽ നിന്ന് ധാരാളം ശാഖകൾ ഉണ്ടാകും. അതിന്റെ മേൽ എടുത്തുയർത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ കശജറതിൻ തയ്യിബ അസ്ലുഹ സാബിതുൻ വഫർഉഹ ഫിസ്സമാ. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ, നീ കണ്ടില്ലേ അല്ലാഹു എങ്ങനെയാണ് ഒരു ഉദാഹരണം വിവരിച്ചത് എന്ന്. കലിമതൻ തയ്യിബ, വിശിഷ്ടമായ ഒരു വാക്കിന്റെ ഉദാഹരണം. കശജറതിൻ തയ്യിബ, അതൊരു നല്ല വിശിഷ്ടമായ ഒരു മരം പോലെയാണ്. അസ്ലുഹ സാബിതുൻ, അതിന്റെ അസൽ അഥവാ അതിന്റെ അടിവേര് അത് ഉറച്ചതാണ്. ഫർഉഹ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ അത് മുകളിലേക്ക് വളർന്നിരിക്കുന്നു. ഇത് മുഅ്മിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഉദാഹരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിന ശജരി ശജറ മസലുഹ കമസലിൽ മുഅ്മിൻ, മരങ്ങളിൽ ഒരു മരമുണ്ട്, അതിന്റെ ഉദാഹരണം മുഅ്മിനിന്റെ ഉദാഹരണമാണ്. അതിന്റെ വേര് ആഴത്തിൽ വേരൂന്നിരിക്കുന്നു, അതിന്റെ ചില്ലകൾ അത് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. അതുകൊണ്ട് ധാരാളം ആളുകൾക്ക് ഉപകാരങ്ങളുണ്ട്, അതിലെ ഫലങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നു. ഇതുപോലെയാണ് മുഅ്മിൻ, ഇമാനിന്റെ ശരിയായ വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് അവൻ നിലകൊള്ളുന്നത്. എന്നാൽ ആ അടിത്തറയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ അവന്റെ ചുറ്റുമുള്ളവർക്ക് ധാരാളമായി ലഭിക്കുന്നു. അവന്റെ സൽസ്വഭാവവും അതുപോലെ അവനിൽ നിന്നുള്ള നന്മകളും അവന്റെ സഹായങ്ങളും, അവൻ ആളുകളോട് നന്മ കൽപ്പിക്കുന്നതും തിന്മ വിരോധിക്കുന്നതും നല്ല രൂപത്തിൽ പെരുമാറുന്നതുമെല്ലാം അവന്റെ നന്മകളാണ്. ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഉള്ളതാണ് അസൽ അഥവാ അടിത്തറ, അടിവേര്. അതിൽ നിന്നാണ് ബാക്കിയുള്ളത് ഉയർന്നു പൊങ്ങുന്നത്. അങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങളാണിത്. ഈ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനമാണ്. ഇത് ശരിയായെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ. എന്താണ് ഈ ഉസൂലു സലാത്ത്, മൂന്ന് അസറുകൾ എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? റബ്ബിനെ അറിയുക, ദീൻ അറിയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, ഖബറിലെ മൂന്ന് ചോദ്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ്. ഖബറിലുള്ള മൂന്ന് ചോദ്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ്. ശേഷം നോക്കൂ, ഫഇദാ ഖീല ലക മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് നിന്നോട് ചോദിച്ചാൽ, ഫഖൂൽ, നീ പറയുക, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ്. അല്ലദി റബ്ബാനി വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമതിഹി വഹുവ മഅബൂദി ലൈസ ലി മഅബൂദുൻ സിവാഹ്. ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ നീ പറയുക, എന്റെ റബ്ബ് അല്ലാഹു ആണ്, അല്ലാഹു ആണ് എന്റെ റബ്ബ്. അല്ലദി റബ്ബാനി, അവനാണ് എന്നെ വളർത്തി കൊണ്ടുവന്നവൻ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. വറബ്ബ ജമീഅൽ ആലമീൻ, എന്നെ മാത്രമല്ല മുഴുവൻ ലോകരെയും പരിപാലിക്കുന്നവൻ അവനാണ്. ബിനിഅമതിഹി, അവന്റെ അനുഗ്രഹം കൊണ്ട്. വഹുവ മഅബൂദി, അവനാണ്, അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ലൈസ ലി മഅബൂദുൻ സിവാഹ്, അവനല്ലാതെ വേറെ ഒരു ആരാധ്യൻ എനിക്കില്ല. വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് നോക്കൂ, അല്ലാഹുവിന്റെ ഈ ആയത്താണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാ, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. റബ്ബിൽ ആലമീൻ, അവനാരാണ്? റബ്ബുൽ ആലമീനാണ്, ലോകരുടെ മുഴുവൻ റബ്ബാണ്. വകുല്ലു മാ സിവല്ലാഹി ആലമുൻ, അല്ലാഹു അല്ലാത്തതെല്ലാം ആലമാണ്, ആ ആലമിന്റെ മുഴുവൻ റബ്ബാണ് അല്ലാഹു. വഅന വാഹിദു മിൻ ദാലിക്കൽ ആലം, ഞാനാകട്ടെ ആ ആലമിൽ ഒന്നാണ്, ആ ആലമിലുള്ള ഒരുവനാണ്, ഈ ലോകത്തുള്ള ഒരുവനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്റെ റബ്ബ്. ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ മറുപടി, എന്റെ റബ്ബ് അല്ലാഹുവാണ്, അവനാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നവൻ. റബ്ബ് സുബ്ഹാനഹു വതആല, അവൻ സൃഷ്ടിച്ചവനാണ്, അവൻ നിയന്ത്രിക്കുന്നവനാണ്, അതുപോലെ അവൻ വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഇതെല്ലാം ചെയ്യുന്ന റബ്ബ്. മൂസ അലൈഹിസ്സലാം ഫിറഔനോട് പറഞ്ഞതുപോലെ, ഫിറഔൻ ചോദിച്ചു, ആരാണ് നിന്റെ റബ്ബ്, എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുടെ റബ്ബ് ആരാണ്? റബ്ബുൻ അല്ലദി അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ, ഞങ്ങളുടെ റബ്ബ് അല്ലദി അഅതാ കുല്ല ശൈഇൻ ഖൽഖ, ഓരോന്നിനും അതിന്റെ രൂപം നൽകിയ, അതിനെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ റബ്ബായ അല്ലാഹു. സുമ്മ ഹദ, എന്നിട്ട് ഓരോരുത്തർക്കും അതിന്റെ മാർഗദർശനം നൽകിയവനാണ്, അതിന്റെ വഴി കാണിച്ചു കൊടുത്തവനാണ് നമ്മുടെ റബ്ബ്. ഈ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ലോകങ്ങളുടെ റബ്ബ് എന്നതിനുള്ള തെളിവുകൾ, അത് അനേകമനേകം തെളിവുകൾ അതിനുണ്ട്. അത് മനുഷ്യന്റെ ഫിത്റത്തിലുള്ള, അവന്റെ ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, ഓരോ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. ഫബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുശർരികാനിഹി, അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, നസറാനിയാക്കുന്നത്, തീൻ ആരാധിക്കുന്ന മജൂസിയാക്കുന്നത്, അല്ലെങ്കിൽ മുഷിരിക്കാക്കുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാൽക്കാലി അതിന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന ഉദാഹരണം പറഞ്ഞു. അത് പ്രസവിക്കുമ്പോൾ മനുഷ്യൻ അതിനെ അടിച്ചും കേടുവരുത്തിയും അതിനുണ്ടാക്കുന്ന ന്യൂനതകളൊന്നുമില്ലാതെ നല്ല രൂപത്തിലാണത് പ്രസവിക്കുന്നത്, ഒരു ന്യൂനതയും അതിന് കാണാൻ കഴിയില്ല. എന്നതുപോലെ മനുഷ്യൻ ജനിക്കുന്നത് ഈ ഫിത്റത്തിലായിക്കൊണ്ടാണ്. മനുഷ്യനറിയാം യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിലുണ്ട് ഇക്കാര്യം, അവന്റെ ഉള്ളിലുണ്ട് അവനൊരു സർത്താവായ റബ്ബുണ്ട് എന്നത്. ഒരു ചെറിയ കുട്ടിയെ ആരെങ്കിലും കാണാതെ പിന്നിൽ വന്നൊന്ന് തട്ടിയാൽ ആ കുട്ടി തിരിഞ്ഞു ഒന്ന് ചോദിക്കും, ആരാണ് എന്നെ തട്ടിയത്, എന്നെ അടിച്ചതാരാണ്? ഏത് സംഭവം ഉണ്ടായാലും അത് അതിന് പിന്നിൽ അതുണ്ടാക്കിയ ഒരുവനുണ്ട് എന്ന തത്വമൊന്നും ഈ കുട്ടി പഠിച്ചിട്ടല്ല. മറിച്ച് അത് ഫിത്റത്തിലുള്ളതാ, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയിലുള്ളതാ. അതുകൊണ്ട് ഇത് നിഷേധിക്കുക എന്നത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയെ അതിനെ തകിടം മറിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇല്ല എന്ന് പറയുന്ന വാദം അതുകൊണ്ടാണ് അത് മനുഷ്യർക്ക് പരിചയമുള്ള വാദമായിരുന്നില്ല. ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ മതനിഷേധികൾ, യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചരിത്രത്തിൽ എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു വിഭാഗത്തെ കാണാൻ കഴിയില്ല. മറിച്ച് അങ്ങനെ ഒരു വിഭാഗം പ്രത്യക്ഷപ്പെട്ടത് 17-ാം നൂറ്റാണ്ടിലാണ്. പിന്നെ അടുത്ത നൂറ്റാണ്ടിൽ അത് കൂടി വന്നു. പിന്നെ അതിന്റെ അടുത്ത നൂറ്റാണ്ടിൽ അത് വർദ്ധിച്ചു. ഇന്ന് നമ്മൾ ഈ കാണുന്ന അവസ്ഥയിൽ എത്തി. എന്നാൽ അതിനു മുമ്പുള്ള ലോക ചരിത്രത്തിൽ മനുഷ്യരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവിടെ ഒരു വിഭാഗത്തെ കാണാൻ കഴിയില്ല. മറിച്ച് ഇതാ ഇന്ന ഒരാൾ അവൻ അല്ലാഹു ഇല്ല എന്ന് പറയുന്നവനാണ്. അങ്ങനെ ഒറ്റ ഒരുവൻ ഇന്ന ഒരുവൻ അത്രയും തീർത്തും ഒറ്റപ്പെട്ട ആളുകളല്ലാതെ ആ ഗണത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ ആളുകളാകട്ടെ, അവർക്കും യഥാർത്ഥത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആലയെ അവർ നിഷേധിക്കുന്നു എന്ന് പറയും. എന്നാൽ പ്രയാസങ്ങൾ ഉണ്ടായാൽ, പ്രയാസങ്ങൾ കടുത്താൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ അവർ അറിയാതെ വിളിച്ചു പോകുന്നത് ചരിത്രത്തിലെമ്പാടുമുണ്ട്. അതുപോലെ ഈ ആളുകളെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ അതിന് സാക്ഷിയാണ്. ഫിറഔനോട്, ഏറ്റവും വലിയ ധിക്കാരിയായ ഫിറഔനോട് മൂസ അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? ലഖദ് അലിംത മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബു സമാവാതി വൽ അർദ്. നീ അറിഞ്ഞിട്ടുണ്ട്, നിനക്കറിയാം ഇതെല്ലാം, ഇത് അവതരിപ്പിച്ചത് ആകാശ ഭൂമികളുടെ റബ്ബായ അള്ളാഹുവാണ്, അത് നിനക്കറിയാം. അള്ളാഹു പറഞ്ഞതുപോലെ വജഹദൂ ബിഹാ വസ്സൈഖനത അൻഫുസുഹും ദുൽമ വഉലുവ, അവരതിനെ നിഷേധിച്ചു. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിൽ അവർക്കറിയാം ഇത്, അവർക്കുറച്ച ബോധ്യമുണ്ട് ഇത് ശരിയാണ് എന്ന്. പക്ഷെ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല, അതിൽ വിശ്വസിക്കണം, ഈമാനുണ്ടാകണം. അപ്പൊ നോക്കൂ, ഈ നിഷേധികളായ ആളുകൾക്ക് പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ കാണാം അള്ളാഹുവിനെ വിളിക്കുന്നത്, അവരുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിയുന്നത്. കാരണം അത് ഫിത്റത്തിനെതിരാണ്, മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് എതിരാണ്. അതുകൊണ്ടാണ് ഈ വിഭാഗത്തെ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടല്ലാതെ ചരിത്രത്തിൽ കാണാൻ കഴിയാത്തത്. എന്നാൽ ഈ കാലത്ത് ഈ വിഭാഗം കുറെ വർദ്ധിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ നിഷേധിക്കുക, ദീനിനെ ആകെ തള്ളിപ്പറയുക, അള്ളാഹുവിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് ഒരാൾക്ക് കഴിയുക? ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ അഫില്ലാഹി ശക്കൂൻ ഫാത്തിരി സമാവാതി വൽ അർദ്, അള്ളാഹുവിനെ കുറിച്ചാണോ സംശയം? ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ചാണോ സംശയം? അവൻ മാത്രമാണ് ഇലാഹ്, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ട് എന്നതിൽ സംശയിക്കാൻ യാതൊരു വകുപ്പുമില്ല. അള്ളാഹു ചോദിച്ചില്ലേ അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, അതല്ല അവർ ഒന്നുമില്ലായ്മയിൽ നിന്ന് പടക്കപ്പെട്ടതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണ് അവരെ സൃഷ്ടിച്ചത്? അം ഖലഖു സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ, അതല്ല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവരാണോ എന്ന് അല്ലാഹു ചോദിച്ചതുപോലെ ഈ കാണുന്ന പ്രപഞ്ചവും ഇതൊക്കെ തനിയെ ഉണ്ടായതാണ്. ഒന്നുകിൽ അത് തനിയെ ഉണ്ടായതാണ്, ഒരു മനുഷ്യൻ അവൻ തനിയെ ഉണ്ടായതാണ്. ഈ ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും രാവും പകലും ഈ കടലുകളും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും എല്ലാം തനിയെ ഉണ്ടായതാണ്. എങ്ങനെയാണ് ബുദ്ധിയുള്ള ഒരാൾക്ക് ഇത് പറയാൻ കഴിയുക? രണ്ടുപേരിങ്ങനെ നടന്നു പോകുന്നു, നടന്നു പോവുകയാണ്, ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവർ മുന്നിൽ കാണുകയാണ് വലിയൊരു കെട്ടിടം, ഒരു വലിയ മണിമാളിക കാണുകയാണ്. ഒരാൾ പറഞ്ഞു, കണ്ടില്ലേ തനിയെ പൊങ്ങി വന്ന, തനിയെ ഉണ്ടായ ഒരു മണിമാളിക. ഇത് കേട്ടാൽ കൂടെയുള്ള ആൾ എന്ത് പറയും ഇതിനെ കുറിച്ച്? തലക്ക് വെളിവില്ലേ ചോദിക്കും. ഒന്നുകിൽ അത് ഒരു ഇഷ്ടിക മറ്റൊരു ഇഷ്ടികയുടെ മുകളിൽ കയറി, ഒരു കല്ലൊരു കല്ലിന്റെ മുകളിൽ കയറി തൂണുകൾ വന്ന് മേൽക്കൂര ഉണ്ടായി, അതിന്റെ ആ റൂമിൽ ആ കെട്ടിടത്തിലെ വേർതിരിവുകളെല്ലാം കൃത്യമായി വേർതിരിക്കപ്പെട്ട് അങ്ങനെ ആ കെട്ടിടം പണികഴിപ്പിക്കപ്പെടണം തനിയെ. ഇതെങ്ങനെ സംഭവിക്കും? ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഇതുപോലെ തനിയെ ഉണ്ടായതാൽ, ആകാശങ്ങളും ഭൂമിയും തനിയെ ഉണ്ടായതാൽ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് ബുദ്ധിക്ക് യോജിക്കും? അതെങ്കിൽ അല്ലെങ്കിൽ നമ്മളാണോ ഇതിനെ പഠിച്ചത്? നമ്മളാണോ ഇതിനെ സൃഷ്ടിച്ചത്? ഒരിക്കലുമല്ല. അല്ലാഹു ചോദിക്കാം, അവർ തനിയെ ഉണ്ടായതാണോ അതല്ല അവനാണോ സൃഷ്ടികർത്താക്കൾ? അവനാണോ അവരെ സൃഷ്ടിച്ചത്? ആകാശഭൂമികളെ പടച്ചത് അവനാണോ? ഇത് ഒരാൾക്കും അള്ളാഹുവിനെ നിഷേധിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ നിഷേധിക്കാൻ റബ്ബ് നമുക്കുണ്ട്, പ്രപഞ്ചത്തിനുണ്ട് എന്നതിനെ നിഷേധിക്കാൻ യഥാർത്ഥത്തിൽ ഒരാൾക്കും സാധ്യമല്ല. മൂസ അലൈഹിസ്സലാമിനെ റബ്ബാരാണ് എന്ന് ചോദിച്ച ഫിറാവൂനോട് മൂസ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി നമുക്ക് കാണാം. ഖാല റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമ ഇൻ കുന്തും മൂഖിനീൻ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ളതിന്റെയും റബ്ബായവൻ, ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ ഒരുവൻ നിഷേധിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നിലും അവന് വിശ്വസിക്കാൻ കഴിയില്ല. നീ ഏതൊക്കെ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അതിനേക്കാളും ഒക്കെ വിശ്വസിക്കാൻ അർഹമായത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ്, അള്ളാഹു ഉണ്ട് എന്നതിനാണ്. അതിന് തെളിവുകളുടെ ആവശ്യമില്ല, കാരണം തെളിവുകളെക്കാളെല്ലാം തെളിഞ്ഞുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വതആല. അവനുള്ളതുകൊണ്ടാണ് ബാക്കിയെല്ലാം ഉണ്ടായത്. എന്നാൽ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളതൊക്കെ അവനുണ്ട് എന്നതിനുള്ള തെളിവുകളാണ്. ഫിറഔൻ മൂസ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു, നിങ്ങൾ കണ്ടില്ല, ഇന്ന റസൂലക്കും അല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ റസൂൽ ഭ്രാന്തൻ തന്നെയാണ്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബാണ്. ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ അഖ്ലു കൊടുത്ത് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ, യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിഷേധിക്കുന്ന അവനാണ്, അവനെ കുറിച്ചാണ് ഭ്രാന്തൻ എന്ന് പറയാൻ കൂടുതൽ യോജിക്കുക. മൂസ അലൈഹിസ്സലാമിനെ കുറിച്ചല്ല. മൂസ അലൈഹിസ്സലാം മറുപടിയിൽ പറയുകയാണ്, ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ഇത് അള്ളാഹുവിനെ നിഷേധിക്കുക എന്നത് അത് ശുദ്ധ പ്രകൃതിയെ, മനുഷ്യന്റെ ശരിയായ ബുദ്ധിയെ വെല്ലുവിളിക്കലാണ്. അതുകൊണ്ടാണ് അത് മനുഷ്യന്റെ ചരിത്രത്തിൽ അവർക്ക് പരിചയമില്ലാത്ത കാര്യമായിരുന്നു. അങ്ങേറ്റം ബുദ്ധി തലതിരിഞ്ഞു പോയ ഈ അവസാന കാലത്ത് ഉണ്ടായ ആളുകൾ മാത്രമാണവർ. ഇതുപോലുള്ള വസ്വാസുകൾ മുസ്ലിമായ ഒരാൾക്ക് വന്നു ചേർന്നാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വസ്വാസുണ്ടാക്കുന്ന വർത്തമാനങ്ങളുമായി പിശാജ് മനുഷ്യന്റെ അരികിലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ത്താൻ വന്ന് ചോദിക്കും, ഇതാ ഇതൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഫമൻ ഖലഖല്ലാഹ്, എങ്കിൽ പിന്നെ അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവിടെ എത്തിയാൽ നിങ്ങൾ അവസാനിപ്പിക്കുക. അത് ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന വസ്വാസാണ്, അത് പിശാജിന്റെ ബാലിശമായ വസ്വാസാണ്. കാരണം അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണിത്. അള്ളാഹുവിനെ ഒരാൾ സൃഷ്ടിച്ചു, ഒരുവൻ സൃഷ്ടിച്ചു എന്ന് വന്നാൽ അള്ളാഹു മഖ്ലൂഖായി, സൃഷ്ടിയായി, സൃഷ്ടിയായിട്ടുള്ളവൻ പിന്നെ എങ്ങനെയാണ് ഖാലിഖ് ആവുക? ഒരിക്കലും സൃഷ്ടിയും സ്രഷ്ടാവും ഒന്നാവുകയില്ല. ഈ മഖ്ലൂഖുകളെ കുറിച്ചാണ് ചോദ്യം, ഇതിനാരാണ് പഠിച്ചത്? അവയൊക്കെ സൃഷ്ടിച്ച ഖാലിഖ്, അവൻ ഖാലിഖ് മാത്രമാണ്, അവൻ മഖ്ലൂഖല്ല. മഖ്ലൂഖ് ഒരിക്കലും ഖാലിഖ് ആവുകയില്ല, ഖാലിഖ് മഖ്ലൂഖും ആവുകയില്ല, സൃഷ്ടി സ്രഷ്ടാവുകയില്ല, സ്രഷ്ടാവ് സൃഷ്ടിയും ആവുകയില്ല. ഇങ്ങനെ ബാലിശമായ വസ്വാസുകൾ പിശാജ് ഉണ്ടാക്കിയാൽ ഒരു മുസ്ലിം അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലൂടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലൂടെ, അള്ളാഹുവിനോടുള്ള ദുആയിലൂടെ അവനത് തടുക്കാൻ, ഇത്തരം വസ്വാസുകളെ നീക്കാൻ ഒരു മുസ്ലിമിന് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കൂടെ ഇത്തരം വസ്വാസുകളെ നേരിടാൻ ചില മാർഗങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയുള്ള വസ്വാസ് വന്നാൽ അവൻ പറയട്ടെ, ആമൻതു ബില്ലാഹി വറസൂലിഹി, ആമൻതു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലുകളിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ അവൻ പറയട്ടെ, അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു അഹദ്, അവൻ സമദ്, അവൻ ജനിച്ചുണ്ടായവനല്ല, അവൻ ആരുടെയും പിതാവായിട്ടില്ല, അവൻ ജനിച്ചുണ്ടായവനല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരും തന്നെയില്ല എന്ന് ഒരു മുസ്ലിം പറയട്ടെ. അതുപോലെ ഇടതുഭാഗത്ത് മൂന്ന് തവണ ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് അവൻ ഊതിക്കളയട്ടെ, ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ എന്ന് ശൈത്താൻ റജീം എന്ന് പറയുക, പിശാചിൽ നിന്ന് രക്ഷ തേടുക. ഇടതുഭാഗത്തേക്ക് ചെറുതായി ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് മൂന്ന് തവണ തുപ്പുക. ഇടതുഭാഗത്തേക്ക് ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് ചെറുതായി മൂന്ന് തവണ തുപ്പുക. അത് തുപ്പുകയുമല്ല, എന്നാൽ വെറുതെ ഊതുകയുമല്ല, അതിന്റെ രണ്ടിന്റെയും മധ്യത്തിനാണ്. ചെറുതായി ഉമിനീർ തെറിപ്പിച്ച് ഊതുക, ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് പറഞ്ഞ് ഇടതുഭാഗത്ത് അങ്ങനെ ഊതുക. അതുപോലെ ആ വസ്വാസ് അവസാനിപ്പിക്കുക. അത് ഹൃദയത്തിൽ നിന്ന് ഒരുവൻ അത് അവസാന ആ ചിന്ത അവസാനിപ്പിക്കുക, അള്ളാഹുവിലേക്ക് തിരിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വഴികൾ ഒരാൾ സ്വീകരിച്ചാൽ ഇത്തരം വസ്വാസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നോക്കൂ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒന്ന് എന്തു പറയുക, ആമൻതു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ റസൂലുകളിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുക. ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് പറയുക. ഇടതുഭാഗത്തേക്ക് മൂന്ന് തവണ ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് ചെറുതായി ഊതുക. ആ വസ്വാസ് അത് അവിടെ അവസാനിപ്പിക്കുക, അതിന് പിന്നെ ചിന്ത കൊടുക്കാതിരിക്കുക. വസ്വാസുകൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, നമ്മൾ വീട്ടിന്റെ മുറ്റത്തിരിക്കുമ്പോൾ വഴിയെ നടന്നു പോകുന്ന ഒരാളെ പോലെയാണ്. നമ്മൾ അവിടെ തന്നെ ഇരുന്നാൽ ആള് പോയിക്കോളൂ, അതേസമയം വിളിച്ചടുത്തിരുത്തിയാൽ ആള് കൂടെ വരും. അത് പോകാൻ അനുവദിക്കുക, അതിന്റെ പിന്നാലെ പോകാതിരിക്കുക, അതിനെ വിളിച്ചടുത്തിരുത്താതിരിക്കുക. ഇങ്ങനെയാണ് വസ്വാസുകൾ, അവസ്വാസുകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടിപ്പ് അവനുണ്ട് എന്നതിനുള്ള വലിയ തെളിവുകളാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്, അവന്റെ ആയത്തുകളിലേക്ക്, അവന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. പർവ്വതങ്ങളിലേക്ക് നോക്കൂ, ഒട്ടകത്തിലേക്ക് നോക്കൂ, ആകാശത്തിലേക്ക് നോക്കൂ, ഭൂമിയിലേക്ക് നോക്കൂ, ഇതെല്ലാം അള്ളാഹുവിന്റെ ആയത്തുകളാണ്, അതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യന് നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ് അവൻ നിയന്ത്രണത്തിന് വിധേയനാണ് എന്നത്. നിയന്ത്രണത്തിന് വിധേയനല്ലെങ്കിൽ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് നടക്കണമായിരുന്നു, നടക്കുന്നില്ല. നമ്മുടെ തീരുമാനങ്ങൾ മാറാൻ പാടില്ലായിരുന്നു, തീരുമാനങ്ങൾ മാറുന്നു. നമ്മുടെ പ്രവർത്തികൾ ഉദ്ദേശിച്ച ഫലം കാണുകയില്ല പലപ്പോഴും. നിയന്ത്രണങ്ങൾക്ക് വിധേയരാണ് നമ്മൾ. ആരാണ് നിയന്ത്രിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ ഈ സൃഷ്ടികൾ നോക്കൂ, ഈ സൃഷ്ടികൾ അതിനുള്ള കൃത്യത, അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. അതെല്ലാം കൃത്യമാണ്. അവൻ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ അത് കൃത്യമാണ്. ഒരു വിടവ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ കാണാൻ അവന് കഴിയില്ല, ഒരു ന്യൂനത കാണാൻ കഴിയില്ല. വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ, അള്ളാഹു പറഞ്ഞില്ല വഫി അംഫുസിക്കും, നിങ്ങളിലേക്ക് തന്നെ നോക്കൂ നിങ്ങൾ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളിലേക്ക് തന്നെ നോക്കൂ, ഒരു മനുഷ്യൻ അവന്റെ വിരലുകളിലേക്ക് നോക്കിയാൽ, അതുപോലെ അവന്റെ ശരീരാവയവങ്ങളിലേക്ക് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര കൃത്യമായിട്ടാണ് അവൻ പടച്ചത് എന്നതിൽ അവൻ അത്ഭുതപ്പെട്ടു പോകും. അലം നജഅൽ ലഹു ഐനൈൻ വലിസാന വശഫതൈൻ, അലം നജഅൽ ലഹു ഐനൈൻ, നാം അവന് രണ്ട് കണ്ണുകൾ കൊടുത്തില്ലേ? വലിസാനൻ, നാവ് കൊടുത്തില്ലേ? വശഫതൈൻ, രണ്ടു ചുണ്ടുകൾ നാം അവൻ ഏർപ്പെടുത്തിയില്ലേ? ഇതൊക്കെ കൃത്യമാണ്, ഇതൊക്കെ കൃത്യമാണ്. നോക്കൂ, രാവ് പോയി പകൽ വരുന്നു, പകൽ പോയി രാത്രി വരുന്നു, സൂര്യൻ വരുന്നു അത് പകലിന് യോജിച്ചതാണ്, ചന്ദ്രൻ വരുന്നു അത് രാത്രിക്ക് യോജിച്ചതാണ്. ആർക്കും ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഇതെല്ലാം. ഇങ്ങനെ എമ്പാടും എമ്പാടും തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്, അവൻ മാത്രമാണ് ഇലാഹ് എന്നതിന് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചാൽ നീ പറയുക, എന്റെ റബ്ബ് അള്ളാഹു ആണ്, അല്ലദി റബ്ബാനി, അവനാണ് എന്നെ വളർത്തിക്കൊണ്ടുവരുന്നവൻ. അള്ളാഹുവിന്റെ തർബിയത്ത് എന്ന് പറഞ്ഞാൽ അവൻ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് എല്ലാവർക്കുമുള്ളതാണ്, അതായത് മുസ്ലിമിനെയും കാഫിറിനെയും ഒക്കെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് അവർക്ക് റിസ്ക് നൽകുന്നത്, അവരുടെ ജീവിതം നിയന്ത്രിക്കുന്നത്, അവരെ മരിപ്പിക്കുന്നത്. എന്നാൽ അവന്റെ മുഅ്മിനുകളായ അടിമകളെ അവൻ പ്രത്യേകമായ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരും. മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വസ്തനഅതുക ലിനഫ്സി, ഞാൻ നിന്നെ എനിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്തു, എനിക്ക് വേണ്ടി നിന്നെ വളർത്തിക്കൊണ്ടുവന്നു, അഥവാ അള്ളാഹുവിന്റെ റസൂലായി തെരഞ്ഞെടുത്തു. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംരക്ഷണത്തിലാണ് മൂസ അലൈഹിസ്സലാം വളർന്നു വന്നത്. ഇങ്ങനെ പ്രത്യേകമായി അള്ളാഹു അവന്റെ മുഅ്മിനുകളായ അടിമകളെ, അവന്റെ നബിമാരെ വളർത്തിക്കൊണ്ടുവരുന്ന ഒന്നുണ്ട്. അതുപോലെ എല്ലാവരെയും അള്ളാഹു എല്ലാവരെയും ജീവിപ്പിക്കുന്നതും അവരെ വളർത്തുന്നതും റബ്ബ് സുബ്ഹാനഹു വതആലയാണ്. അവന്റെ അനുഗ്രഹമാണ് ഇതെല്ലാം, അള്ളാഹുവിന്റെ നിഅമത്താണ്. ഒരുവൻ അള്ളാഹു നൽകിയ ജീവിതവും അവന്റെ ഭക്ഷണവും വായുവും വെള്ളവും എല്ലാം അള്ളാഹുവിന്റെ നിഅമത്താണ്. റബ്ബ് പറഞ്ഞു, അസ്ബഗ അലൈക്കും നിഅമഹു ظاهره وباطنا واسبغ عليكم نعمه الله അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുമേൽ ചൊരിഞ്ഞു തന്നു. ظاهره وباطنا, പുറമേക്ക് കാണാവുന്നതും കാണാൻ സാധിക്കാത്തതും. അങ്ങനെയുള്ള റബ്ബാണ് എൻ്റെ മഅബൂദ്, അഥവാ അവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ليس لي معبود سواه, എനിക്ക് അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതിനുള്ള തെളിവുകളിൽ ഒന്നാണ് ഈ ആയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, ഹംദ് മുഴുവൻ ലില്ലാഹ്, അല്ലാഹുവിനാണ്. അവനാരാണ് റബ്ബിൽ ആലമീൻ, ആലമീനിന്റെ മുഴുവൻ റബ്ബാണ്. അല്ലാഹു അല്ലാത്തവരെല്ലാം ഈ ആലമീൻ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടു, ഞാനാകട്ടെ അതിലൊരുവനാണ്. അതുകൊണ്ട് എന്റെ റബ്ബ് അല്ലാഹുവാണ്. ഇനി നോക്കൂ ഈ റിസാലയിൽ, ഫഇദാ ഖീല ലക, നീ ചോദിക്കപ്പെട്ടാൽ, നിന്നോട് ചോദിച്ചാൽ, ബിമ അറഫ്ത റബ്ബക, എങ്ങനെയാണ് നിനക്ക് റബ്ബിന്റെ നിന്റെ റബ്ബിനെ നിനക്ക് മനസ്സിലായത്, നിന്റെ റബ്ബിനെ നീ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ, ഫഖുൽ, നീ പറയുക, ബി ആയാതിഹി വ മഖ്ലൂഖാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകളിലൂടെയും അവന്റെ സൃഷ്ടികളിലൂടെയും, അവന്റെ ആയത്തുകളിലൂടെ അതുപോലെ അവന്റെ സൃഷ്ടികളിലൂടെ. ആയത്തുകൾ എന്നാൽ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ എന്നാണ് അതിന്റെ അർത്ഥം. മഖ്ലൂഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ്. ومن آياته الله عند آياتك لنا الليل والنهار والشمس والقمر راهم بغلهم سورنهم شندرنهم ومن مخلوقاته الله عند سرطيق للبتدان السماوات السبع والأرضون السبع ومن فيهن وما بينهما الله عند سرطيق لنا آغاشنگلهم ايد آغاشنگلهم അതുപോലെ ഏഴ് ഭൂമികളും, വമം ഫീഹിന്ന അവയിലുള്ളതും, വമ ബൈനഹുമ അവയ്ക്കിടയിലുള്ളതും. നമുക്ക് മുകളിലായിക്കൊണ്ട് ഏഴ് ആകാശങ്ങളുണ്ട്, ഭൂമിയോടടുത്ത ഒന്നാമത്തെ ആകാശം, പിന്നെ മുകളിലേക്ക് മുകളിലേക്ക് ഏഴ് ആകാശങ്ങൾ, അതുപോലെ ഏഴ് ഭൂമികളുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുണ്ട്. അവനാണ് ഏഴ് ആകാശങ്ങളെ പടച്ചത്. അതുപോലെ വമിനൽ അർദി മിസ്ലഹുൻ, ഭൂമിയിൽ അതിന് തുല്യമായത് സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അഥവാ ഏഴ് മുകളിലുണ്ടെങ്കിൽ ഏഴ് ഭൂമിയുമുണ്ട്. യതനസ്സലുൽ അംറു ബൈനഹു, അവക്കിടയിൽ അള്ളാഹുവിന്റെ അംർ ഇറങ്ങുന്നു, അവന്റെ കൽപ്പന ഇറങ്ങുന്നു. ആയത്തിൽ എന്തുണ്ട്? ഏഴ് ആകാശങ്ങളുണ്ട്, അതുപോലെ അതിന് തുല്യമായത് ഭൂമിയിലുമുണ്ട്. അഥവാ താഴേക്ക് താഴേക്ക് ഏഴ് ഭൂമികളുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഭൂമിയിൽ നിന്ന് ഒരു ശിബിർ, ഒരു ചാൺ ആരെങ്കിലും അന്യായമായി എടുത്താൽ ഏഴ് ഭൂമിയിൽ നിന്ന് അവന് കഴുത്തിൽ ചാർത്തപ്പെടും, അഥവാ താഴേക്ക് താഴേക്ക് ഏഴ് ഭൂമിയിൽ നിന്ന് അവന് കഴുത്തിൽ ചാർത്തപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അയൽവാസിയുടെയോ മറ്റോ ഭൂമി ആരെങ്കിലും തട്ടിപ്പറിച്ചെടുക്കുക എന്നത് വലിയ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലഅന അല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, മൻ ഗയ്യറ മനാറൽ അർദ്, ഭൂമിയുടെ മനാർ മാറ്റുന്നവരെ, അഥവാ അടയാളങ്ങൾ മാറ്റുക. ഒരാളുടെ പറമ്പും തൊട്ടടുത്ത ആളുടെ പറമ്പും വേർതിരിക്കാൻ അതിനുണ്ടാകും. അത് മറ്റേയാളുടേത് വഞ്ചിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ അതിൽ മാറ്റം വരുത്തിയാൽ അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവനുള്ള ശിക്ഷയാണ് പരലോകത്ത് ഏഴ് ഭൂമിയിൽ നിന്ന് അവന്റെ കഴുത്തിൽ ചാർത്തപ്പെടും. അഥവാ അവനൊരു ഇഞ്ച് ഭൂമിയാണ് എടുത്തത്, അതിന്റെ താഴേക്ക് താഴേക്ക് ഏഴ് ഭൂമിയിൽ നിന്ന് അവന്റെ കഴുത്തിൽ ചാർത്തപ്പെടും. വലഅയാദു ബില്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിലും തെളിവുണ്ട്. എന്ത്? ഏഴ് ഭൂമികളുണ്ട്, അവക്കിടയിലുള്ളതും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികൾ മുഴുവൻ റബ്ബുണ്ട് എന്നതിനുള്ള തെളിവുകളാണ്. അതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും അവന്റെ ആയത്തുകളും. വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് ഇതാ, അള്ളാഹുവിന്റെ ഈ ആയത്താണ്. തെളിവുകളിൽ ഒന്ന് ഈ ആയത്താണ്. വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽഖമർ لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن ان كنتم اياه تعبدون ومن اياته الله عنده ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് الليل والنهار രാത്രിയും പകലും والشمس والقمر സൂര്യനും ചന്ദ്രനും لا تسجدوا للشمس ولا للقمر സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത് واسجدوا لله മറിച്ച് അള്ളാഹുനെ നിങ്ങൾ സുജൂദ് ചെയ്യുക അല്ലദി ഖലഖഹുന്ന അവയെല്ലാം സൃഷ്ടിച്ച അള്ളാഹുനെ നിങ്ങൾ സുജൂദ് ചെയ്യുക ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ അള്ളാഹുനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അവന് മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യുക. നോക്കൂ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് വമിൻ ആയാതിഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ഭാഗമാണ് അല്ലൈലു വന്നഹാർ രാത്രിയും പകലും വശംസു വൽഖമർ സൂര്യനും ചന്ദ്രനും സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. അവ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അത് അള്ളാഹു ആണ് റബ്ബ് എന്നതിനുള്ള തെളിവുകളാണ്. എന്നിട്ട് അതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ ആരാധിക്കുക? അതുകൊണ്ട് ഒരു മുസ്ലിമിന് സൂര്യനെ നമസ്കരിക്കാനോ ചന്ദ്രനെ നമസ്കരിക്കാനോ പാടില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മറിച്ച് അവൻ ഇബാദത്ത് ചെയ്യുക, അവയെ സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ, ഏത് സൃഷ്ടിക്കാകട്ടെ സുജൂദ് ചെയ്താൽ, അവൻ ഇസ്ലാം നിന്ന് പുറത്തു പോകും. സുജൂദ് പോകട്ടെ, അതിന്റെ സുജൂദിന്റെ അത്ര എത്താത്ത തലകുനിക്കൽ പോലും ഒരു മുസ്ലിമിന് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് മുന്നിലും ഒരു മുസ്ലിം തലകുനിക്കാൻ പാടില്ല. തലകുനിച്ചുള്ള ബഹുമാനം അത് ഒരു സൃഷ്ടിക്കും പാടില്ല. അതുപോലെ നോക്കുക, ഖൗലുഹു തആല, ഈ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് റബ്ബ് എന്ന് തെളിയിക്കുന്ന അവന്റെ ആയത്തുകളിൽ ഒന്നാണ്. ഇന്ന റബ്ബക്കുമുള്ളാഹുല്ലദി ഖലഖ ഇന്ന റബ്ബക്കുമുള്ളാഹുല്ലദി ഖലഖ അസ്സമാവാതി വൽ അർദ ഫി സിത്തതി അയ്യാം ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين إن ربكم الله بريغا إن ربكم نينغل برب الله الله وان إنغل الله الله وان من الذي خلق السماوات والأرض ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ഫിസിറ്റി അയ്യാം ആറു ദിവസങ്ങളിലായിക്കൊണ്ട് ആറു ദിവസങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വതആല. എന്നിട്ട് വെള്ളിയാഴ്ചയാണ് ആ സൃഷ്ടികർമ്മം അള്ളാഹു റബ്ബുൽ ആലമീൻ പൂർത്തിയാക്കിയത്. അന്നാണ് ആരെ സൃഷ്ടിച്ചത്? ആദമിനെ സൃഷ്ടിച്ചത്. ആദമിന് വേണ്ടതെല്ലാം, മനുഷ്യന് വേണ്ടതെല്ലാം സൃഷ്ടിച്ചു വച്ചു അള്ളാഹു സൃഷ്ടിച്ചു വച്ചു. എന്നിട്ടാണ് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നത്. ആദമിന്റെ ശ്രേഷ്ഠതയാണത് അറിയിക്കുന്നത്, മനുഷ്യന്റെ ശ്രേഷ്ഠതയാണത്. കാരണം മനുഷ്യന് വേണ്ടതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ട് അവസാനമാണ് അള്ളാഹു ആദമിനെ സൃഷ്ടിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഖുലാസത്തുൽ ഖൽഖ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ആകത്തുകയാണത് മനുഷ്യൻ എന്നത്. ആ മനുഷ്യൻ അള്ളാഹു വലിയ പദവി നൽകിയിരിക്കുന്നു. വലഖദ് കറംനാ ബനി ആദം, സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം അവനെ വാഹനത്തിൽ വാഹനപ്പുറത്തേറ്റി സഞ്ചരിപ്പിച്ചു. വറസഖനാഹും മിനത് തയ്യിബാത്ത്, നാം അവർക്ക് തയ്യിബാത്തിൽ നിന്ന് വിശിഷ്ടമായതിൽ നിന്ന് റിസ്ക് നൽകി. വഫദ്ദൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖ്നാ തഫ്ദീല, നാം സൃഷ്ടിച്ച ഒരുപാട് സൃഷ്ടികളെക്കാൾ മനുഷ്യന് നാം ശ്രേഷ്ഠത നൽകി. അള്ളാഹു അവന്റെ ഖലീലുകളെ തെരഞ്ഞെടുത്തത് ഈ മനുഷ്യൻ എന്ന സൃഷ്ടികളിൽ നിന്ന്. അവനറിയാൻ മനുഷ്യന്റെ ഹൃദയത്തിലാണ് അള്ളാഹു അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ഇട്ടു കൊടുത്തത്. അള്ളാഹുവിനെ അറിയാൻ പാകപ്പെടുത്തി അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തെ. ആ മനുഷ്യൻ നിന്ന് അള്ളാഹു അവന്റെ റസൂലുകളെ നബിമാരെ തെരഞ്ഞെടുത്തു. വലിയ സ്ഥാനം അള്ളാഹു മനുഷ്യന് നൽകി. എന്നാൽ തന്റെ യഥാർത്ഥ യജമാനനായ യഥാർത്ഥ റബ്ബായ അള്ളാഹുവിൽ നിന്ന് ഒരുവൻ തിരിഞ്ഞുപോയാൽ, എന്നിട്ട് അള്ളാഹുവിന്റെ ശത്രുവായ തന്റെയും ശത്രുവായ പിശാചിന്റെ മിത്രമായി അവന്റെ അടിമയായി ഒരുത്തൻ തീരാൻ തീരുമാനിച്ചാൽ അവൻ അങ്ങേയറ്റം ഭാഗ്യം കെട്ടവനായി പോയി. അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടം ഈ റബ്ബിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ശിക്ഷിക്കുന്നതിനേക്കാൾ റബ്ബ് സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ റഹ്മത്ത് നൽകാനാണ്, പ്രതിഫലം നൽകാനാണ്, ആഫിയത്ത് നൽകാനാണ്. എന്നാൽ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ മനുഷ്യൻ അവന്റെ ദുശ്ചെയ്തികളിലൂടെയാണ് വരുത്തി വെക്കുന്നത്. അത് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു ശ്രേഷ്ഠത നൽകിയ ഈ സൃഷ്ടി, അവൻ അള്ളാഹുവിനെ ഈ ശ്രേഷ്ഠത നൽകിയ റബ്ബിനെ അനുസരിക്കുകയാണ് വേണ്ടത്. അള്ളാഹു ചോദിച്ചില്ലേ, അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലകും അദു ബിസല ളാലിമീന ബദല, നിങ്ങൾ പിശാചിനെ മിത്രമായി സ്വീകരിക്കുകയാണോ? അവന്റെ മക്കളെയും എനിക്ക് പുറമെ, വഹും ലകും അദു, അവനാകട്ടെ അവരാകട്ടെ പിശാചുക്കളാകട്ടെ നിങ്ങളുടെ ശത്രുക്കളാണ്. അലിമാ അബ്ദുൽ ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞു, ആ ആയത്തിൽ സൂചനയുണ്ട്. എന്താണ് സൂചന? ഒരു കാര്യം അല്ലാഹു ആയത്തിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു പിശാചിക്കളുടെ തലവനായ അവരുടെ പിതാവായ ഇബ്ലീസിനോടുള്ള റബ്ബിന്റെ ശത്രുതക്ക്, ആ ശത്രുതക്ക് കാരണമെന്താ, അതുണ്ടാകാനിടയായ സംഭവം എന്താണ്? അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. ആദം അലൈഹിസ്സലാമിനോടുള്ള പിശാചിന്റെ അസൂയാണ്, ഇബ്ലീസിന്റെ അസൂയാണ്, അതാണ് യഥാർത്ഥത്തിൽ അവനെ അള്ളാഹുവിന്റെ ശത്രുവാക്കി തീർത്തത്. അപ്പോൾ അള്ളാഹുവിന്റെ അവനോടുള്ള ശത്രുത യഥാർത്ഥത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. എന്നിട്ട് നിങ്ങൾ എനിക്ക് പുറമെ അവനെ മിത്രമായി സ്വീകരിക്കുകയാണോ? അഫതത്തഖിദൂനഹു വദുർരിയതഹു ഔലിയാഅ മിൻ ദൂനി വഹും ലകും അദു ബിസല ളാലിമീന ബദല, അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര മോശക്കാരനെയാണ്, എത്ര സത്യമാണത്. അള്ളാഹുവിന് പകരം റഹ്മാനായ റഹീമായ ഇതെല്ലാം നിനക്ക് നൽകിയ, സ്വർഗത്തിലേക്ക് നിന്നെ വിളിച്ച, നിനക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, ഇപ്പോഴും നിന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ വിട്ട് നിനക്ക് പകരം കിട്ടിയത് എത്ര മോശക്കാരനെയാണ്. ബിസല ളാലിമീന ബദല, അക്രമികൾക്ക് പകരം കിട്ടിയത് എത്ര മോശമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചതുപോലെ. അപ്പോൾ അവസാനം അള്ളാഹു സൃഷ്ടിച്ച ഈ സൃഷ്ടിക്ക് മുന്തിയ പ്രാധാന്യമുണ്ട്. അള്ളാഹു ആറ് ദിവസങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. എന്നിട്ട് അവന്റെ അർശിനുമേൽ ആരോഹണം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അർശിനുമേൽ, അവന്റെ മഹത്തായ സിംഹാസനത്തിനുമേലായി. യുഗ്ഷിൽ ലൈല നഹാർ, അള്ളാഹു പകലിനെ രാത്രി കൊണ്ട് മൂടുന്നു. യത്ലുബുഹു ഹസീദ, അതിവേഗം അത് ഇതിനെ അന്വേഷിച്ചു ചെല്ലുന്നു. രാവും പകലും അത് മാറി മാറി വരുന്നു. അള്ളാഹു അതിനെ എന്താക്കിയിരിക്കുന്നു? വഹുവല്ലദീ ജഅല ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ വ അറാദ ശുകൂറ, അവനാണ് രാത്രിയെയും പകലിനെയും ഖിൽഫത്താക്കിയവൻ. ഖിൽഫത്ത് എന്നാൽ എന്താണ്? ഒന്ന് പോകുമ്പോഴേക്കും അടുത്തത് വരുന്നു, ഉടനടുത്തത് വരും. ആർക്കാണ് ഇത് കൊണ്ടുവരാൻ സാധിക്കുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇരുട്ടായി, ഇരുട്ടായി, ഈ ഇരുട്ടിനെ വെട്ടിക്കീറിക്കൊണ്ട് അതിനെ പിളർത്തിക്കൊണ്ട് അരിച്ചു വരുന്ന പകലിനെ ഏത് സൃഷ്ടിക്കാണ് കൊണ്ടുവരാൻ കഴിയുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇൻ ജഅലല്ലാഹു അലൈക്കും അല്ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമതി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യാതീകും ബിദിയാ. അള്ളാഹു നിങ്ങളുടെ മേൽ കലാകാലം രാത്രിയാക്കിയിരുന്നുവെങ്കിൽ ഏത് ഇലാഹുണ്ട് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരാൻ? അവൻ നിങ്ങൾക്ക് മേൽ എപ്പോഴും വെളിച്ചമാക്കിയിരുന്നുവെങ്കിൽ, പകലാക്കിയിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യാതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹ്. ഖുർആനിൽ അള്ളാഹു ചോദിച്ചതുപോലെ ഏത് ഇലാഹുണ്ട് നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരു രാത്രി കൊണ്ടുവന്ന് തരാൻ? അള്ളാഹു സുബ്ഹാനഹു വതആലാണ് പടിയെടുക്കാൻ പകലും അതുപോലെ വിശ്രമിക്കാൻ രാത്രിയും ഏർപ്പെടുത്തി തന്നവൻ. അതാകട്ടെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും. ആദം അലൈഹിസ്സലാം കണ്ട അതേ രാത്രി, അതേ പകൽ, അതിതാ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ആയത്തുകളാണ്, അള്ളാഹുവിന്റെ ആയത്തുകളാണ്. ഈ രാത്രിയായാൽ പകൽ എവിടെയാണ് പോയി മറയുന്നത്? പകൽ വരുമ്പോൾ രാത്രി എവിടെയാണ് പോയി മറയുന്നത്? രാത്രി വരുമ്പോൾ അതാ ഒന്നിനെ ഒഴിക്കാതെ, ഒന്നുപോലും വിടാതെ എല്ലാത്തിനെയും അതിന്റെ ഇരുട്ട് പിടികൂടുകയാണ്. ആ ഇരുട്ട് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ അപ്പുറത്ത് വിളിച്ചിട്ട് പോയിക്കളാം എന്ന് പറഞ്ഞ് എന്തിനെങ്കിലും മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. രാത്രി വന്ന് സകലതിനെയും മൂടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലാണ് അത് കൊണ്ടുവരുന്നത്. വലിയ തെളിവാണ്. അള്ളാഹു റബ്ബിനല്ലാതെ ആർക്കാണ് അത് സാധിക്കുക? അതിന് അള്ളാഹു നിയന്ത്രിക്കുന്നുണ്ട്. അത് ചില സന്ദർഭത്തിൽ പകലിന് ദൈർഘ്യം കൂടുതലായിരിക്കും, ചില സന്ദർഭത്തിൽ രാത്രിക്ക് ദൈർഘ്യം കൂടുതലായിരിക്കും. ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നു. ലിമൻ അറാദ അയ്യദക്കറ ഔ അറാദ ശുക്കൂറ. ചിന്തിക്കുന്നവനെ ചിന്തിക്കാൻ, നന്ദി കാണിക്കുന്നവനെ നന്ദി കാണിക്കാൻ. സഹാബത്ത് ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, രാത്രി വിട്ടുപോയ ആമലുകൾ പകലിൽ ചെയ്യാൻ, പകലിൽ വിട്ടുപോയ ആമലുകൾ രാത്രി ചെയ്യാൻ. റബ്ബ് സുബ്ഹാനഹു വതആല രണ്ടും മാറ്റി മാറ്റി കൊണ്ടുവരുന്നു. അല്ലാഹു ഓരോന്നും ഒന്നിനു പിറകെ ഒന്നെന്ന നിലക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ രാവിലെയും പകലിനെയും നിശ്ചയിച്ചവനാണ് റബ്ബ്. വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരി. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനക്ക് അതിനനുസരിച്ച് അവയെ അള്ളാഹു കീഴ്പ്പെടുത്തിയതാക്കിയിരിക്കുന്നു. അതെല്ലാം റബ്ബിന്റെ നിയന്ത്രണത്തിനനുസരിച്ചാണ്. സൂര്യൻ ഉദിക്കുന്നതും അത് അസ്തമിക്കുന്നതും, ചന്ദ്രൻ ഉദിക്കുന്നതും അത് അസ്തമിക്കുന്നതും, നക്ഷത്രങ്ങൾ അവ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, അവ സഞ്ചരിക്കുന്നതും, അവയിൽ ചലിക്കുന്നതും ചലിക്കാത്തതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത്. അലാലഹുൽ ഖൽഖു വൽ അംർ. അള്ളാഹുവിന്റേതാണ് ഖൽഖും അംറും. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹു ഖുർആനിൽ പലതവണ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റേത് മാത്രമാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവനാണ് കാര്യം തീരുമാനിക്കുന്നത്. എങ്കിൽ ദീനും അവന്റേതാണ്, അവനാണ് തീരുമാനിക്കാൻ അവകാശം. നിന്നെ ജനിപ്പിച്ച, നിന്നെ മരിപ്പിക്കുന്ന റബ്ബേതു, അവന്റെ ദീൻ നീ സ്വീകരിക്കുക, അവന്റെ നിയമങ്ങൾ നീ അനുസരിക്കുക. അലഹുൽ ഖൽഖു വൽ അംർ. ഖൽഖും അംറും അവന്റേതാണ്, സൃഷ്ടിപ്പ് അവന്റേതാണ്, അതുപോലെ അമർ അവന്റേതാണ്, കാര്യം അവന്റേതാണ്, ദീൻ അവന്റേത് മാത്രമാണ്, അതേ സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ. തബാറഖല്ലാഹു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹു എത്രയോ അനുഗ്രഹങ്ങൾ നിറഞ്ഞവനാകുന്നു. തബാറഖ എന്ന് പറഞ്ഞാൽ അവന്റെ ഖൈർ വളരെ അധികമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നന്മകൾ അത് എത്രയോ അധികമാണ്. അവൻ നന്മ അവന്റെ സൃഷ്ടികൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ അവരോട് റഹ്മത്ത് ചൊരിഞ്ഞിരിക്കുന്നു, അവന്റെ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഷേഖ് ഇവിടെ ഈ തെളിവുകൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ നീ നിന്റെ റബ്ബിനെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ആയത്തുകളിലൂടെ, അവന്റെ സൃഷ്ടികളിലൂടെ ഞാൻ എന്റെ റബ്ബിനെ അറിഞ്ഞു. രാവും പകലും സൂര്യനും ചന്ദ്രനും അവന്റെ ആയത്തുകളാണ്. ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും അവയിലുള്ളതും അവക്കിടയിലുള്ളതും ഈ കോടാനുകോടി സൃഷ്ടികൾ ഇതെല്ലാം അള്ളാഹുവിന്റെ മഖ്ലൂഖുകളാണ്. അതിന്റെ എണ്ണം എത്രയാണ്? അതിന്റെ ഇനങ്ങളുടെ എണ്ണം എത്ര? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇനങ്ങളുടെ എണ്ണം തന്നെ എത്രയാണ്? ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ഒരു പക്ഷി, ആ പക്ഷിയുടെ എണ്ണം മാത്രമല്ല പക്ഷികളുടെ ഇനങ്ങളുടെ തന്നെ എത്ര എണ്ണമാണ്? നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത അത്രയും എണ്ണമുണ്ട്. എന്നിട്ടല്ല അതിലെ ഓരോന്നിന്റെയും എണ്ണം അത്രയധികമാണ്. എന്നാൽ ഓരോന്നിന്റെയും ഓരോന്നിനെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു. ഒരു മഴ വർഷിച്ചാൽ അതിലെ ഓരോ തുള്ളി അതെവിടെയാണ് പോയി പതിക്കുന്നത്, റബ്ബ് സുബ്ഹാനഹു തആല അറിയുന്നു. ഈ പറഞ്ഞ സവിശേഷതകളെല്ലാം ഉള്ള അള്ളാഹു സുബ്ഹാനഹു തആല അവനാണ് എന്റെ റബ്ബ്. വറബ്ബു ഹുവൽ മഅബൂദ്, വറബ്ബു ഹുവൽ മഅബൂദ്, ആ റബ്ബ് അവനാണ്. അൽ മഅബൂദ്, അവനാണ് ആരാധിക്ക, അവനാണ് എന്റെ ആരാധ്യം, ഞാൻ അവനെയാണ് ആരാധിക്കുന്നത്. ഈ റബ്ബായവൻ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. വദ്ദലീലു ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ ആയത്ത് അതിനുള്ള തെളിവാണ്. യാ അയ്യുഹൻ നാസു ഉബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ الذي جعل لكم الارض فراشا والسماء بناء وانزل من السماء ماء فاخرج به من الثمرات رزقا لكم فلا تجعلوا لله اندادا وانتم تعلمون سوره البقره الى രണ്ട് ആയത്തുകൾ 21 22 ആയത്തുകൾ മുസ്ഹഫ് നമ്മൾ തുറന്നെടുത്തു നോക്കിയാൽ യാ അയ്യുഹ الناس മനുഷ്യരെ എന്ന ആദ്യത്തെ വിളി ആയത്തിന, ഖുർആനിലെ ആദ്യത്തെ കൽപ്പന അമർ ഈ ആയത്തിലാണ്, ഖുർആനിലെ ആദ്യത്തെ നഹി ആദ്യത്തെ വിലക്ക് ഇതിനുശേഷം പറഞ്ഞ തൊട്ടുടനെ ഉള്ള ആയത്തിലാണ്. ഈ രണ്ട് ആയത്തുകളിലാണ് ഖുർആനിലെ ആദ്യത്തെ കൽപ്പന, ഖുർആനിലെ ആദ്യത്തെ വിലക്ക്. അഥവാ മുസ്ഹഫ് നമ്മൾ എടുത്തു നോക്കിയാൽ, മുസ്ഹഫിന്റെ തർത്തീബ് എടുത്തു നോക്കിയാൽ തുടക്കത്തിൽ ഓതി വന്നാൽ ഈ കൽപ്പനയും ഈ വിലക്കുമാണ് ആദ്യത്തേത്. എന്താണ് ആദ്യത്തെ കൽപ്പന? ഇവിടെ ഷെയ്ഖ് പറഞ്ഞ കാര്യമാണ് റബ്ബു ഹുവൽ മഅബൂദ്, റബ്ബായവനാരോ അവനാണ് ആരാധിക്കേണ്ടത്. യാ അയ്യുഹ الناس മനുഷ്യരെ, ഉബുദു നിങ്ങൾ ആരാധിക്കുക, ആരെ? റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ. ആരാണ് നിങ്ങളുടെ റബ്ബ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനാരോ അവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാരോ അവൻ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് സ്വയം കാത്തിരക്ഷിക്കുവാൻ, അവനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ, അതിനുവേണ്ടി നിങ്ങൾ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ ഫിറാശാക്കി തന്നത്, വിരിപ്പാക്കി തന്നത്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നത്. വഅൻസല മിനസ്സമാഇ മാഅ, മുകളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം വർഷിപ്പിച്ചു തന്നത്, മഴ വർഷിപ്പിച്ചു തന്നത്. ഫഅഖ്റജ ബിഹി, അത് മുഖേന നിങ്ങൾക്ക് ഉൽപാദിപ്പിച്ചു തന്നു. മിനസ്സമറാത്ത്, കായ്ക്കനികളിൽ നിന്ന്, ഫലവർഗങ്ങളിൽ നിന്ന്. റിസ്ഖല്ലക്കും, നിങ്ങൾക്കുള്ള റിസ്ഖായിക്കൊണ്ട്, ഉപജീവനമായിക്കൊണ്ട്. അങ്ങനെയുള്ള റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഫലാ തജഅലുലില്ലാഹി അന്ദാദ, അതാണ് വിലക്ക്. ഫലാ തജഅലുലില്ലാഹി അന്ദാദ, നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്. ഖാല ഇബ്നു കസീർ, ഷെയ്ഖ് ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തെ ഉദ്ധരിക്കുകയാണ്. മാം ഇബ്നു കസീർ പറഞ്ഞു, الخالق لهذه الاشياء اذا اي പറയുന്നവയൊക്കെ സൃഷ്ടിച്ചവനാരോ, ഹുവൽ മുസ്തഹിഖു ലിബാദ, അവനാണ് ഇബാദത്തിന് അർഹൻ. ഈ പറയുന്നവയെ സൃഷ്ടിച്ചവനാരോ, അവനാണ് ഇബാദത്തിന് അർഹൻ. റബ്ബാണ് മഅബൂദ്, റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് എന്നതിനുള്ള വലിയ തെളിവുകളിൽ ഒന്നാണ് ഈ ആയത്ത്. അതുകൊണ്ട് ഇബാദത്തിന്റെ എല്ലാ അംശങ്ങളും, ആരാധനയാകുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അത് റബ്ബിന് മാത്രമേ നൽകാവൂ. അതാണ് ഇനി പറയുന്നത്. വഅൻവാഉൽ ഇബാദത്തി അല്ലതീ അമറ അല്ലാഹു ബിഹാ മിസ്ലുൽ ഇസ്ലാമി വൽ ഈമാനി വൽ ഇഹ്സാൻ, അല്ലാഹുവിന് നൽകാൻ അവൻ കൽപ്പിച്ചിട്ടുള്ള ഇബാദത്തുകളുടെ ഇനങ്ങൾ, അതിനുദാഹരണമാണ് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇത് മൂന്നും കൂടിയതാണ് ദീൻ, ഇത് മൂന്നും കൂടിയതാണ് ദീൻ. ഇത് റബ്ബ് സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് മൂന്നും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ് ജിബ്രീലിൽ വന്നിരിക്കുന്നു. ജിബ്രീൽ അലൈഹി സലാം മനുഷ്യന്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നിവയെ കുറിച്ച്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമായി 5 ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. الاسلام ان تشهد ان لا اله الا الله وان محمد رسول الله وتقيم الصلاه وتؤتي الزكاه وتصوم رمضان وتحج البيت ان استطعت اليه سبيلا لا اله الا الله محمد رسول الله ان ني ساكشم وهيكيا الله لا دارادنا كرهن الا انه محمد النبي صلى الله عليه وسلم الله عند رسول ان ني ساكشم وهيكيا نسكارم نلنرتيا زكاه കൊടുത്തുവിട്ടുക رمضان النوم എടുക്കുക സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യുക. ഈമാൻ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അൻ തുഅ്മിന ബില്ലാ വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരി വ ശർരി. അല്ലാഹുവിനെ വിശ്വസിക്കുക, അവന്റെ മലക്കുകളിലും അവന്റെ കിതാബുകളിലും അവന്റെ റസൂലുകളിലും അന്ത്യദിനത്തിലും നീ വിശ്വസിക്കുക. അല്ലാഹുവിന്റെ വിധിയിൽ ഖൈറിലും ശർറിലും അതെല്ലാം അല്ലാഹുവിന്റെ വിധി അനുസരിച്ചാണ് എന്ന് നീ വിശ്വസിക്കുക. ഇഹ്സാൻ എന്താ? ഇഹ്സാൻ എന്നാൽ എന്താ? അൻ തഅബുദ അല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അവനെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സലാം ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയപ്പോൾ പറഞ്ഞു, സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. സഹാബികൾക്ക് അത്ഭുതം തോന്നി, എന്താണ് ഇദ്ദേഹം തന്നെ ചോദിക്കുന്നു, ഇദ്ദേഹം തന്നെ ഉത്തരം കേട്ടപ്പോൾ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ സത്യമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. അവർക്ക് വന്നതാകാൻ മനസ്സിലായില്ല. ജിബ്രീൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വന്നത് ജിബ്രീൽ ആയിരുന്നു. അതാകും യുഅല്ലിമുക്കും ദീനകും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാനാണ് വന്നത്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ്: ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇസ്ലാമും ഈമാനും ഇഹ്സാനും അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. അതിലെ പ്രധാനപ്പെട്ട ഇനങ്ങളെ കുറിച്ചാണ് ഇനി ഈ കിതാബിൽ പറയുന്നത്. ദുആഉ, ഖൗഫ്, റജാ, റഹ്ബത്ത്, റഗ്ബത്ത് തുടങ്ങി പ്രധാനപ്പെട്ട ഇബാദത്തിന്റെ ഇനങ്ങൾ ഇൻഷാ നമുക്കത് അടുത്ത ദർസിൽ വിശദീകരിക്കാം. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലഹ് നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.